നമസ്കാരം. രാജ്യം അതിനിർണായകമായ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് നിൽക്കുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന് ബാക്കിയുള്ള ദിവസങ്ങൾ മാത്രമാണ്. ഇപ്പോഴും നാഷണൽ ലെവലിൽ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമല്ല, ഒരു വ്യക്തമായ ട്രെൻഡില്ല. 400 സീറ്റൊക്കെ നേടി വീണ്ടും അധികാരത്തിൽ വരും എന്നൊക്കെ തുടക്കത്തിൽ ബി ജെ പി ഒരു ആത്മവിശ്വാസം മുഴക്കിയിരുന്നെങ്കിലും പിന്നീട് അത് 350 താഴ്ന്നതും ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ഇൻറ്റേർണൽ സർവേ വന്നിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തിരിച്ചടി എന്ന് വെച്ചാൽ ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തോതിൽ തിരിച്ചടി പാർട്ടി നേരിടുമെന്ന് സ്വയം ഒരു വിലയിരുത്തൽ ബി ജെ പി നടത്തുകയാണ്. ഒപ്പം ഇന്നലെ ഒരു പ്രധാനപ്പെട്ട സർവേ കൂടി വന്നിട്ടുണ്ട്. ആ സർവേയിലും ബി ജെ പിക്ക് കാര്യമായ ക്ഷീണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വരുന്നു. അപ്പോൾ ഇത്, അതായത് ബി ജെ പിക്ക് 2 രാജ്യം ഭരിച്ച ബി ജെ പിക്ക് ഒരു ക്ഷീണമുണ്ടാക്കുന്നതാണോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? അതാണോ ഈ ഒരു നാഷണൽ ലെവലിൽ ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ട ട്രെൻഡ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം സംസാരിക്കുകയാണ്. തൗസാഹിബ്, ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ ഒരു ഇൻറ്റേർണൽ സർവേ റിപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി അതിനെ മറികടക്കാൻ ഏതെല്ലാം തരത്തിലുള്ള നീക്കങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്?
ഇതിൽ ബി ജെ പി ഇങ്ങനെ ഒരു ഇൻറ്റേർണൽ സർവേ നടത്തിയിട്ടുണ്ടെന്നും അതിൽ വൻ തിരിച്ചടിയല്ല, പ്രതീക്ഷിച്ച വിജയം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലഭിക്കില്ല എന്നതിൽ പറയുന്നുവെന്നും ദേശീയ മാധ്യമങ്ങളിൽ പലയിടത്തും വരുന്നുണ്ട്. അതുകൂടാതെ വേറെ നാഷണൽ, നമ്മൾ എന്താണ്, ദേശീയ ടെലിവിഷൻ ചാനലുകൾ എന്ന് പറയുന്ന ചാനലുകളിൽ പല ഘട്ടങ്ങളിലായിട്ട് നടത്തിയ സർവേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ സേഫ് പറഞ്ഞ ഒരു 400, ചില ചാനലിലെ സർവേ കണ്ടാൽ ഈ 600 സീറ്റൊക്കെ നേടുമെന്ന് തോന്നി, ഉള്ള സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റ് നേടുമോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഗ്രാജുവലി അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹിയിലുള്ള നമ്മുടെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ പറയുന്നത് പല ചാനലുകളും ഇപ്പോൾ നടത്തിയിട്ടുള്ള സർവേസ് അവർ പുറത്തുവിടുന്നില്ല, പുറത്തുവിടരുത് എന്ന് ബോസ് ആവശ്യപ്പെട്ടതുകൊണ്ട് പുറത്തുവിടുന്നില്ല. പക്ഷേ പുറത്തുവിടാത്തത് അത് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ല, ഭൂരിപക്ഷം കിട്ടുന്നത് തന്നെയാണ്. വെച്ചാൽ ജസ്റ്റ് എബോവ് ഈ സിമ്പിൾ ഈ എന്താണ് ഈ മാജിക് നമ്പർ ആണ് ആ സർവീസ് കാണിക്കുന്നത്. അത് തന്നെ പുറത്തു വരുന്നത് നമുക്ക് പ്രയാസമാകും എന്നുള്ളത് കൊണ്ട് നിങ്ങളതിപ്പോൾ കൊടുക്കണ്ട എന്ന് ബോസ് പറഞ്ഞു. ജിയുടെ നിർദ്ദേശമുള്ളതുകൊണ്ട് കൊടുക്കുന്നില്ല, നടത്തിയ സർവീസ് തന്നെ പലതും കൊടുക്കുന്നില്ല എന്ന് ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ സംസാരമുണ്ട്. അടിസ്ഥാനപരമായ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സർവേസ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആണല്ലോ. ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ സർവേ എന്ന് പറഞ്ഞ് വരുന്നത് നിങ്ങൾ ഈ നഗരത്തിലുള്ള പാൻ്റ് ഇട്ട് ഇൻസൈഡാക്കി ആൾക്കാരോട് അഭിപ്രായം ചോദിച്ച് പോകുന്നതാണ്, അവരാരും എനിക്ക് വോട്ട് ചെയ്യാറില്ല, എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കാണാറുമില്ല എന്ന് മുമ്പ് ലാലു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്, കാരണം ബീഹാറിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇത്തരം സർവേസ് തെറ്റാറുണ്ട്. അപ്പോൾ സാമ്പിളിങ്ങിൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം ഉണ്ടല്ലോ, കുറച്ച് സാമ്പിൾസാണ് എടുക്കുക, അത് തന്നെ ഇത് നടത്തുന്ന ഏജൻസി അവർക്ക് സൗകര്യപ്രദമായ പ്രദേശങ്ങളിൽ പോയിട്ടാണ് അവർ ആളുകളുടെ റെസ്പോൺസ് എടുക്കുക. വിദൂര ഗ്രാമങ്ങളിൽ പോകാനോ അതിനൊന്നും അവർ മെനക്കെടില്ല. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊരു കോണ്ടെക്സ്റ്റിൽ വിശ്വസനീയമായൊരു കാര്യമാണ് എന്ന് വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ അതേസമയം അതിൽ ചില സൂചകങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് ഹിന്ദു പുറത്തുവിട്ടിട്ടുള്ള ഹിന്ദു ലോക്നീതി CSDS സർവേ, അത് ഇതല്ല, സീറ്റുകളുടെ എണ്ണമല്ല, മൂഡ് ഓഫ് ദ നാഷൻ എന്ന് പറയാവുന്ന സ്വഭാവത്തിലുള്ളൊരിതാണ്. അപ്പോൾ അതിനകത്ത് മോഡിയുടെ മോശം ഏരിയ ആയിട്ട്, അയാളുടെ പെർഫോമൻസിലെ മോശം ഏരിയ ആയിട്ട് 24% ആളുകൾ അൺഎംപ്ലോയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഇൻഫ്ലേഷനും പ്രൈസ് ഹൈക്കും 24% പറഞ്ഞിട്ടുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് 24% ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം 10% ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു സൂചകമാണ്. പക്ഷേ അത് ഉണ്ടായിരിക്കുന്ന നമ്മൾ കാണേണ്ട ഒരു കാര്യം, മോഡിയുടെ ഏറ്റവും അഡ്മയേർഡ് ആക്ഷൻ എന്നാൽ ഏറ്റവും അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടെന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ 23% ആളുകൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? റാം മന്ദിറാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഇപ്പം മോഡിജിയുടെ ഭരണത്തിൽ ഭയങ്കരമായ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, പോവർട്ടി ഉണ്ടായിട്ടുണ്ട്, വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇത്രയധികം ജനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു ക്വസ്റ്റ്യനെയറിൽ 23% ജനങ്ങൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്? റാം മന്ദിർ ഉണ്ടാക്കി എന്നുള്ളത് അതിമഹത്തായ കാര്യമാണെന്ന് വിചാരിക്കുന്ന ഇത്രയും വലിയൊരു പോപ്പുലേഷൻ അവിടെയുണ്ട്. അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭയങ്കര ആവേശം നൽകുന്നൊരു സംഗതിയാണ്. ഉണ്ട്, നമ്മളെ ടീം അവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവന്മാരെ ഒന്നും കൂടെ പിരികേറ്റി കഴിഞ്ഞാൽ സംഗതി കയറാൻ പറ്റും, നേടാൻ പറ്റും എന്ന് ബി ജെ പിക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കൃത്യമായ ഒരു ഒരു പൊസിഷനിലെത്താവുന്ന തരത്തിൽ സി അടിസ്ഥാനപരമായ സർവേസിന് അതിൻ്റെതായ ദൗർബല്യങ്ങളുണ്ട്. ഇനി അത് അത് ഓക്കെയാണ് എന്ന് എന്നുള്ള നിലക്ക് തന്നെ എടുത്താലും വളരെ സ്പഷ്ടവും കൃത്യവുമായൊരു കൺക്ലൂഷനിലെത്താവുന്ന തരത്തിൽ കാര്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഇതിലെല്ലാമുള്ള പൊതുവായിട്ടുള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ചൊന്നും നേടാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാ സർവേസിനെയും പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു സംഗതികൾ കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നൊരു മൂഡുണ്ടല്ലോ ഈ ചാർസോ എന്ന് പറയുന്ന ഇവരുടെ മുദ്രാവാക്യം അതേതായാലും നടക്കാൻ പോകുന്നില്ല ആ ഒരു ബോധത്തിൽ നിന്ന് ബി ജെ പിയും താഴേക്ക് വന്നിട്ടുണ്ട്. ബി ജെ പി തന്നെ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ മോഡി തന്നെ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ അതൊരു വീക്ക് എൻ ഡി എ ആയിരിക്കും. ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ളതായിരിക്കില്ല, ഒരു വീക്ക് എൻ ഡി എ ഗവൺമെൻറ്. ഇനി ഇന്ത്യ മുന്നണിയാണ് വരുന്നതെങ്കിൽ അതും ഒരു വീക്ക് ഇന്ത്യ മുന്നണി, ഒരു ദുർബലമായ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഒരു സ്വഭാവത്തിൽ ഒരു കമ്പോസിഷനിലായിരിക്കും ആരാണെങ്കിലും വരിക. ഇപ്പോഴത്തെ നില വെച്ച് ഈ കണ്ട സർവേസും മൂഡ് ഓഫ് ദ നാഷണൽ സർവേസും ഇതെല്ലാം വെച്ച് എൻ്റെ ഒരു നിഗമനം നിലവിലുള്ള അവസ്ഥയിലാണ് ഞാൻ പറയുന്നത്, നിലവിലുള്ള അവസ്ഥയിൽ ഒരു വീക്ക് എൻ ഡി എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ അത് പ്രതിപക്ഷം എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഈ പറയുന്ന ഞാൻ പറഞ്ഞ 23% ജനങ്ങൾ ഒരു റാം മന്ദിർ നിർമ്മിച്ചു എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അത് പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വോട്ട് ബാങ്കിനെ വീണ്ടും 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 അതിനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കാതെ നമ്മൾ കാണേണ്ടതാണ് അത് 23% ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 77% ജനങ്ങൾ അങ്ങനെയല്ല കാണുന്നതെന്ന് കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പോപ്പുലേഷൻ അവിടെയുണ്ട്. ആ ഒരു പോപ്പുലേഷൻ അഡ്രസ്സ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് എത്ര അളവിൽ സാധിക്കും? അവരും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ 23% തന്നെയാണോ? ഇതാണ് ഇതിലൊരു ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. കാത്തിരുന്ന് കാണാം.
നിഷാദ്, ഈ രണ്ട് സർവേകളും കണക്കിലെടുക്കുമ്പോൾ ഹിന്ദുത്വയിൽ ഊന്നിയുള്ള ലക്ഷ്യങ്ങൾക്കപ്പുറത്ത് രാജ്യം നേരിടുന്ന ഗുരുതരമായ ഗൗരവതരത്തിലുള്ള വിഷയങ്ങൾ, ഇപ്പോൾ തൊഴിലില്ലായ്മ, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആളുകൾ കുറേയെങ്കിലും ചിന്തിക്കുമെന്നൊരു ഒരു തോന്നൽ ഈ സർവേകളിലുണ്ടോ?
അല്ല, ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയപരിപാടികളെ ഓഡിറ്റ് ചെയ്യുകയും ജനങ്ങളുടെ മുമ്പിൽ അതിനെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്നതിൽ പ്രതിപക്ഷം എന്തുമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. വളരെ വീക്കായിട്ടുള്ള പെർഫോമൻസാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ. എന്നിട്ട് കൂടിയും 24% ആളുകൾ വിലക്കയറ്റം പരിഹരിക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ
24%
ആളുകൾ വിലക്കയറ്റം പരിഹരിക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ, അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ പരാജയപ്പെടുന്നു എന്ന അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. സി എസ് ഡി എസിൻ്റെ സർവേയിൽ 79% ആളുകൾ പറയുന്നു ഇന്ത്യ ഒരു ബഹുസ്വര ജനാധിപത്യ മതേതര രാജ്യമാണ്, അങ്ങനെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. 11% മാത്രം ആളുകളാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന അഭിപ്രായം പറയുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഈ സർവേ പ്രത്യേകമായ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. അവർ പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിയിട്ടില്ല എന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളിലേക്ക് വിരലിച്ചുകൊണ്ടുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും പാർട്ടിയും വലിയ തോതിലുള്ള ഒരു ഒരു ക്യാമ്പയിൻ, സർക്കാർ അതിഗംഭീരം, സർക്കാർ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ പോലും 24% ആളുകൾ ഈ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യാൻ ഒരു ഏരിയ, പ്രതിപക്ഷത്തിന് വർക്ക് ചെയ്യാൻ ഒരു ഏരിയ അവിടെ കിടപ്പുണ്ട് എന്നാണ് അത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിൽ ഈ വിലക്കയറ്റം ഒരു പ്രധാന സംഗതിയാണ്. എന്ന് വെച്ചാൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഒപ്പം ഈ സാമ്പത്തിക അസമത്വം, ഇത് മൂന്നും ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്നതാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാചകം. ആ ഗ്യാരണ്ടിയെ മാത്രം നമ്മൾ എടുത്ത് ഓഡിറ്റ് ചെയ്താൽ മോദി സർക്കാരിനെ എക്സ്പോസ് ചെയ്യാൻ കഴിയും, അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ നോക്കൂ, റെയിൽവേയിൽ മാത്രം 300,000 തൊഴിലുകൾ ഒഴിഞ്ഞു നടക്കുന്നു, ആരെ നിയമിക്കേണ്ടതില്ല എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അങ്ങനെ നോക്കുന്ന ഈ നോട്ട് നിരോധനം എന്ന് പറയുന്ന വലിയ സാമ്പത്തിക വിപ്ലവം നടപ്പിലാക്കിയ ശേഷം മൊത്തം 50,00,000 പേർക്കെങ്കിലും ഇന്ത്യയിൽ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവിധ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അവർക്ക് ആർക്കും തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഈ തിരക്ക് പിടിച്ച ജി എസ് ടിയുടെ നടപ്പാക്കലുണ്ടാക്കിയിട്ടുള്ള വലിയ തോതിലുള്ള വ്യാപാര മേഖലയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഷോക്ക് എന്താണ്, തൊഴിൽ നഷ്ടം എന്താണ് തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ കണക്കുകളെല്ലാം അവൈലബിളാണ്. എന്ന് വെച്ചാൽ ഏത് വലിയ എന്താ പറയുന്നത് ഈ ക്യാമ്പയിനിടയ്ക്കിലും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ഇവിടെ കിടക്കുകയാണ്. അതായത് ഇന്ത്യയിലെ 45% സ്വത്തും 1% വരുന്ന അതിസമ്പന്നരുടെ കയ്യിലേക്ക് മാറ്റപ്പെട്ട 10 വർഷമാണ് കഴിഞ്ഞു പോയിട്ടുള്ളതെന്ന യാഥാർത്ഥ്യം അവിടെ നിൽപ്പുണ്ട്. ആ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്ന 24% ആളുകൾ ഞങ്ങൾ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ആശയത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്, ആ പ്രശ്നത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിലെമ്പാടും ഈ അൺഎംപ്ലോയ്മെൻ്റ് വിഷയത്തിൽ വലിയതുള്ള പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഈ എന്താ അഗ്നിവീർ എന്ന പേരിൽ സൈന്യത്തിൽ കൊണ്ടുവന്ന ഏർപ്പാടിനെതിരെ പോലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും നടന്നു. പക്ഷേ അതെവിടെയും കണ്ടില്ല. കാരണം എന്താണ്? അതൊന്നും മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തയാവുകയോ തൊഴിലില്ലായ്മ പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ പലയിടത്തും ബീഹാറിലും യു പിയിലും അടക്കം സമരങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതെവിടെ മാധ്യമങ്ങൾ വാർത്തയാവുകയോ ആ നിലയ്ക്കുള്ള വിസിബിലിറ്റി അതിന് കിട്ടുകയില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അത് പ്രവർത്തിച്ചാൽ ഇത്രയും വർഷം 10 വർഷം ഇന്ത്യ ഒരു പ്രത്യേക മതരാഷ്ട്രമാണ് എന്ന് സ്ഥാപിക്കാനുള്ള പണി എടുത്തിട്ടും 79% ആളുകൾ ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് അമിതാത്മവിശ്വാസത്തിൻ്റെ എല്ലാ സാധ്യതകളും അവസാനിച്ചു പോയിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. ആളുകൾ അവരുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 10 വർഷത്തിന് ശേഷം ഞങ്ങൾക്കുള്ള തൊഴിലെവിടെ, ഞങ്ങൾക്കുള്ള അരി എവിടെ, ഞങ്ങൾക്ക് നിങ്ങൾ വാഗ്ദത്തം ചെയ്ത വിലക്കുറവ് എവിടെയെന്ന് ജനം ചോദിക്കുന്നുണ്ട്. 1 വർഷം 2 കോടി തൊഴിൽ തരാമെന്നാണ് മോദി പ്രസംഗിക്കുന്നത്. 2 കോടി തൊഴിൽ കൊടുക്കത്തില്ലെന്ന് മാത്രമല്ല, വലിയ ദൂരം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ്. കള്ളപ്പണം മുഴുവൻ ഞാൻ തിരികെ കൊണ്ടുവരാം എന്നാണ് മോദി പ്രസംഗിക്കുന്നത്. കള്ളപ്പണം ആരുടെയൊക്കെ കയ്യിൽ എവിടെയൊക്കെ ഉണ്ടെന്നതിൻ്റെ ഡേറ്റ പുറത്തുവിടാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. ഏറ്റവും ദരിദ്രനായ മനുഷ്യർ കൂടുതൽ കൂടുതൽ ദരിദ്രരാക്കപ്പെടുകയും സമ്പന്നർ കൂടുതൽ അംബാനിയും അദാനിമാർ കൂടുതൽ കൂടുതൽ ധനികരാവുകയും ചെയ്യുന്നതാണ് അടിസ്ഥാന യാഥാർത്ഥ്യം. അത് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആളുകൾക്ക് എന്നത് ബി ജെ പി സംബന്ധിച്ച് അവരെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഘടകമാണ്. മറ്റൊന്ന്, ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ് എന്ന് ആവേശത്തോടെ പറയാൻ ആളെ കിട്ടുന്നില്ല എന്നതും ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ പ്രോജക്റ്റുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു 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 തിരിച്ചടിയാണ്. സോ അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പം നേരത്തെ ദൗസായി പറഞ്ഞ പോലെ ഈ രാമക്ഷേത്രം ബി ജെ പിയുടെ ഏറ്റവും വലിയ നേട്ടമാണ്, ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ അത് കാരണമായിട്ടുണ്ട് എന്നൊക്കെയാണ് മോദി അല്ല സോറി ആളുകളുടെ ഈ സർവേയിലെ കമൻറ്റ്. അതിനെ പരമാവധി ഫ്യുവൽ ചെയ്യാനുള്ള കൂടുതൽ സംഗതികൾ ഉണ്ടായേക്കാം, അതാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ട കാര്യം. കാരണം ബി ജെ പി സംബന്ധിച്ച് 400 എന്ന ഓവർ കോൺഫിഡൻസിൻ്റെ സാധ്യത എൻ്റെ ഏതാണ്ട് ഇല്ലാതാവുന്നതെന്ന് വേണം വിചാരിക്കണം.
അപ്പോൾ അങ്ങനെ സർവേകളൊക്കെ പരിതാപകരമായ ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തെ തുറന്നു കാട്ടുമ്പോഴും മോദി പഴയ ലൈനിൽ തന്നെ, അതായത് ഈ വർഗീയതയിൽ ചാലിച്ച ആയുധങ്ങളുമായി തന്നെ പ്രചാരണ വേദികളിൽ പ്രസംഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കശ്മീരിലെ ഉദ്ധംപൂരിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചത്, പണ്ട് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ലാലു പ്രസാദ് യാദവും ഒന്നിച്ച് ഡൽഹിയിലെ ലാലു പ്രസാദ് യാദവിൻ്റെ വസതിയിൽ വെച്ചൊരു ആട്ടിറച്ചി കൊണ്ടുള്ള ഒരു ഒരു ഭക്ഷണ വിഭവം, ചമ്പാരൻ ശൈലിയിൽ ഒരു ഭക്ഷണ വിഭവം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ അവർ തന്നെ പങ്കുവച്ചിരുന്നു ലാലു പ്രസാദ് യാദവ്. അപ്പോൾ ആ ഈ ആട്ടിറച്ചി വേവിച്ചു എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോദി പ്രസംഗിച്ചത് കൗതുകവും തമാശയുള്ളതുമാണ്. അതായത് ആളുകളെ, ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ രാഹുൽ ഗാന്ധിയുടെയും ലാലു പ്രസാദ് യാദവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, ഞങ്ങളാവട്ടെ രാജ്യത്തിന് ശരിയായ ദിശ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പതിവ് രീതിയിൽ തന്നെ, എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം ഇതായിരിക്കുകയും പതിവ് രീതിയിൽ വർഗീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ആയുധങ്ങൾ തന്നെ ഗുണം ചെയ്യും എന്നുള്ളൊരു ബോധ്യം ഇപ്പോഴും എന്തുകൊണ്ട് മോദിക്കുണ്ടാകുന്ന എത്ര കണ്ട് ഗുണം ചെയ്യും എന്നുള്ളത് കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഈ അട്ടിറച്ചി പരാമർശം രാഹുൽ ഗാന്ധിക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് ബി ജെ പി കണക്കൂട്ടുന്നുണ്ട്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ?
അല്ല, അതിൽ ഒന്നാമതായി കാണേണ്ട കാര്യം സൈഫ്, ഇത് ആരായി പ്രസംഗിക്കണേ? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് ഒരു ഇലക്ഷൻ റാലിയിൽ പ്രസംഗിക്കണം? എന്താ ഇവർ മട്ടൻ കറി വെച്ച് കഴിച്ചു? ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ നിലവാരം എന്തെന്ന് ആലോചിച്ച് നോക്കി. ഒരു ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജനങ്ങളോട് പറയാണ്, സാധാരണ പ്രധാനമന്ത്രിമാർ എന്താ പറയുക, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നൊക്കെയല്ലേ പറയുക. ഇദ്ദേഹം പറയുന്നത് പ്രതിപക്ഷത്തുള്ള ഒരു നേതാവ്, അയാളുടെ സഹയോഗിയായിട്ടുള്ള നേതാവ് അയാൾ ജയിലിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ നിന്ന് മട്ടൻ കറി ഉണ്ടാക്കി, മട്ടൻ കറി ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ ഭാവനയെ അതിന് ക്ഷതമേൽപ്പിച്ചെന്നാണ് അദ്ദേഹം ഭയങ്കര എന്തോ ഒരു ഒച്ച എടുത്തിട്ടാണ് പ്രസംഗിക്കുന്നത് അറിയാം. അതെവിടെ പ്രസംഗിക്കണം ശ്രദ്ധിക്കണം, ഉധംപൂർ ജമ്മുവിലാണ്. പൊതുവേ ഈ RSSനെ നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, RSS വിഷമാണെന്നുണ്ടെങ്കിൽ ജമ്മുവിലെ ആർ എസ് എസ് കൊടും വിഷാണെന്ന് പറയും. അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഇദ്ദേഹം ഇതിങ്ങനെ പ്രസംഗിക്കുമ്പോഴല്ലോ സൈഫു അവിടെ കൂടിയിരിക്കുന്ന പുരുഷാരം ഷേം ഷേം എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചായിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ ഈ ഇവർ മട്ടൻ കറി ഉണ്ടാക്കി പിന്നെ നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ ഭാവനയെ അധിക്ഷ ഇതാക്കിയെന്ന് പറയുമ്പോൾ ഷേം ഷേം എന്ന് വിളിച്ച് പറയാൻ പറ്റിയ ഒരാൾക്കൂട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾക്കൂട്ടമുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആ 23% ഉണ്ടല്ലോ, റാം മന്ദിർ ഉണ്ടാക്കിയതാണ് ഏറ്റവും മഹത്തായ കാര്യം എന്ന് രേഖപ്പെടുത്തിയ 23% ജനങ്ങളുണ്ടല്ലോ, അവരോടാണ് മോഡി സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഇതിങ്ങനെ വരും. ഇപ്പോൾ നേരത്തെ നിഷാദ് പറഞ്ഞല്ലോ, ഈ അൺഎംപ്ലോയ്മെൻറ്റ് മറ്റ് സംഗതികളൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കും തോറും ഈ നിലയിലുള്ള പ്രസംഗങ്ങൾ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം. അതിൻ്റെ തുടക്കമാണ് ഈ ഉദ്ധംപൂരിൽ കണ്ടത്. പ്രധാനമന്ത്രി നമുക്ക് കഴിഞ്ഞ ഈ കർണാടക ഇലക്ഷനിൽ എന്തൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് നമുക്കറിയാമല്ലോ. കേരള സ്റ്റോറിയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ജയ് ബജ്രംഗ് ബലി എന്ന് ആൾക്കാരെ കൊണ്ട് ഏറ്റുവിളിപ്പിക്കുന്നു. ജയ് ബജ്രംഗ് ബലി എന്നൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടേണ്ട കാര്യമാണ്. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല, വേറെ വിഷയം. അപ്പോൾ ഇതിലിത് വേറെ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ മട്ടൻകറിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇയാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത വാചകം എന്താ പറയുക, മട്ടൻ കറി ആരെന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതൊന്നും നമുക്കൊരു വിഷയമല്ല. മോഡി അതിലൊന്നും ചെയ്യാനൊന്നും പോണില്ല. നിയമത്തിൽ അങ്ങനെ മട്ടൻ കറി കഴിക്കരുതെന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ ഇവരതല്ല ചെയ്തത്, മട്ടൻ കറി ഉണ്ടാക്കിയിട്ട് അത് വീഡിയോ ഷെയർ ചെയ്തു. ഇത് മുഗളന്മാരുടെ പരിപാടിയാണ്. അതാണ് അടുത്ത വാചകം. ഇത് മുഗളന്മാർ ഇന്ന് മുഗളന്മാരാണോ മട്ടൻ കറി കണ്ടുപിടിച്ചത്? ആ മുഗളന്മാരുടെ പരിപാടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുഗളന്മാർ നമ്മുടെ രാജാക്കന്മാരെ തോൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവർ അമ്പലങ്ങൾ കൊള്ളയടിക്കുകയും നമ്മുടെ മാനബിന്ദുക്കളെ ആക്രമിക്കുകയും ചെയ്തു. അപ്പം അതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയും ലാലു യാദവും ആരാണ്? മുഗളന്മാരുടെ പിന്തുടർച്ചക്കാരാണ്. ഇതാണ് പ്രസംഗിക്കുന്നത്. ഇത് തുടങ്ങിക്കഴിഞ്ഞു, ഇത് ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ വിചാരിച്ചിടത്തല്ല എന്നവർക്ക് തോന്നിത്തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തിരി ഇനിയും മുറുക്കണം. ഈ വർഗീയ വൈരം അത് ആളിക്കത്തിച്ചാലേ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് ബി ജെ പി നേതൃത്വം വന്നിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മളോട് പറഞ്ഞു തന്ന ഒരാളുണ്ട്, ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ. എന്ത് മാലിക്കാണ്? സത്യപാൽ മാലിക് നേരത്തെ പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞുകൊടുത്ത് എത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ബോംബ് പൊട്ടുന്നതാണ്, അയോധ്യയിൽ തന്നെ ബോംബ് പൊട്ടും, ചിലപ്പോൾ പുൽവാമയിലുണ്ടായതുപോലെ സംഭവിക്കും. അങ്ങനെയൊക്കെയാണ്. അവരുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായിരുന്ന ആളാണ്, ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന ആളാണ്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാൻ നമുക്കറിയില്ല. അപ്പോൾ ഇത് ഈ ലൈനിലാണ് ഇനി പോകുക എന്നുള്ളതിൻ്റെ ആദ്യത്തെ അടയാളമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ആദ്യത്തെ അടയാളമാണ് ജമ്മുവിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് എങ്ങനെയാണ് പ്രതിപക്ഷം പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത വിഷയം. അപ്പോൾ ഈ പല രീതിയിൽ അതിനോട് പ്രതികരിക്കാം. രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ അത് മട്ടൻ കറി ആയിരുന്നില്ല, അത് ഉള്ളിക്കറി ആയിരുന്നു എന്ന് പറയാം. അങ്ങനെ കോൺഗ്രസ്സിൻ്റെ രീതി വെച്ചിട്ട് അങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാൻ, നോർത്ത് ഇന്ത്യയിലെ കോൺഗ്രസ്സിൻ്റെ രീതി വെച്ചിട്ട് അങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാൻ സാധ്യത. വയനാട്ടിൽ പച്ചക്കൊടി ഒഴിവാക്കുന്നതിൻ്റെ ഒക്കെ ഒരു ലോജിക്ക് അതാണല്ലോ. ലാലു അതിന് നിൽക്കില്ല, ലാലു അതിനേതായാലും നിൽക്കില്ല. അപ്പോൾ പിന്നെ പക്ഷേ അവിടെയാണ് കാണേണ്ടത്, ഇന്ത്യയിൽ ഇതാരോടാണ് സംസാരിക്കുന്നത്? ഇന്ത്യയിൽ വെജിറ്റേറിയൻസ്, പ്യുവർ വെജിറ്റേറിയൻസ് അല്ലെ കംപ്ലീറ്റ് വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് 20% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ബാക്കി 80% ജനങ്ങളും നോൺ വെജിറ്റേറിയൻസാണ്. അങ്ങനെ ഒരു ജനത ഇവിടെ ഉണ്ട്. അവരുടെ മോഡിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഭാവനയെ മോഡി എന്താണ് കുഴപ്പത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്? അവർക്കും ഇല്ലേ ഭാവനയും മാനബിന്ദുക്കളൊക്കെ? അതിനെ അവഹേളിക്കുകയല്ലേ മോഡി ചെയ്യുന്നത്? അപ്പോൾ അവരോട് കോൺഗ്രസ് സംസാരിക്കും, പ്രതിപക്ഷം അവരോട് സംസാരിക്കണ്ടേ? ഈ 20% ഭാവനയെ മുൻനിർത്തി, അവരുടെ മാനബിന്ദുക്കളെ മുൻനിർത്തിയാണ് മോഡി ഇങ്ങനെ പ്രസംഗിക്കുന്നതെങ്കിൽ, ബാക്കി നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള 80% ജനങ്ങളുണ്ടല്ലോ, അവരുടെ ഭാവനയെ അവരുടെ മാനബിന്ദുക്കളെക്കുറിച്ച് ആരാണ് സംസാരിക്കുക? അവർക്ക് വേണ്ടി ആരാണ് സംസാരിക്കുക? അവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് പ്രതിപക്ഷമാണ്. പക്ഷേ പ്രതിപക്ഷം അവർക്ക് വേണ്ടി സംസാരിക്കുമോ, അതല്ല ഈ 20% തന്നെ ഇങ്ങനെ കളിക്കാനാണോ പ്രതിപക്ഷം ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രാഷ്ട്രീയത നിർണ്ണയിക്കാൻ പോകുന്ന കാര്യം.
നിഷാദ്, ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ലീഗിൻ്റെ കൊടിയൊക്കെ ഒഴിവാക്കി പരമാവധി കരുതലെടുത്തെങ്കിലും ഈ പ്രകടന പത്രിക മുസ്ലിം ലീഗിന് വേണ്ടിയുള്ളതാണെന്ന് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയും ഇനിയും കുറേ വേദികൾ മോദിയെ കാത്തിരിക്കുന്നുണ്ട്, എന്തെല്ലാം കാണേണ്ടി വരും?
നോക്കൂ, ഈ സൈഫ് തൃശ്ശൂർ വന്ന് ഈ വനിതാ സംഗമത്തിൽ പ്രസംഗിക്കും, അദ്ദേഹം ഇങ്ങനത്തെ ഒരു സംഗതിയും പറഞ്ഞില്ല. മോദിക്ക് ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറയാണ് പ്രസംഗിക്കായിരുന്നു. കാരണം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന സംഗതിയെ ആവർത്തിച്ച് പ്രസംഗിച്ചാൽ വലിയ കയ്യടിയും സ്വീകാര്യതയും കിട്ടും എന്ന് അവരാദ്യം കണക്ക് കൂട്ടി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻറ്റേണൽ സർവേ പുറത്ത് വരുമ്പോൾ കയ്യിൽ കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നത് ജനങ്ങൾ ഓഡിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ സംഗതികൾ, കർഷക വരുമാനം ഇരട്ടിയാക്കും എന്ന് പറഞ്ഞു, കിട്ടിയിട്ടില്ലല്ലോ, തൊഴിൽ കിട്ടിയിട്ടില്ലല്ലോ, അരിയും പാലും കിട്ടിയിട്ടില്ലെന്ന് ചോദ്യം ജനം ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഇതെടുത്ത് പ്രയോഗിക്കണം. ദാവൂസേബ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, 10 വർഷം നാട് ഭരിച്ച ഒരു പ്രധാനമന്ത്രി, ഒരു സർക്കാരിൻ്റെ നായകൻ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഏതോ ഒരു പ്രതിപക്ഷ നേതാവ് ആട്ടിറച്ചി കഴിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ പരമൊരു തോൽവി വേറെ ഉണ്ടോ? ഞാൻ ഉണ്ടാക്കിയ റോഡും പാലങ്ങളും കണ്ടിട്ട്, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ നയങ്ങൾ മൂലം ഉണ്ടായ തൊഴിൽ കണ്ടിട്ട് നിങ്ങളെനിക്ക് വോട്ട് തരുമെന്ന് പറയാനില്ലാത്ത ഒരാൾ പ്രതിപക്ഷത്തെ ഏതോ രണ്ട് നേതാക്കൾ ആട്ടിറച്ചി വിഭവം ഉണ്ടാക്കി കഴിച്ചതില്ലേ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് തരൂ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിൽ പരമൊരു പരാജയം, നാണമില്ലായ്മ എന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് സംഭവിക്കാതിരിക്കട്ടെ, ഇത്തരമൊരു ദുര്യോഗം എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ മഹാരാജ്യത്തെ മഹാഭൂരിപക്ഷം പേരും മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ മൊത്തം സംസ്ഥാനങ്ങളുടെ, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇന്ത്യയിൽ എന്തുമാത്രം ആൾക്കാർ മീറ്റ് കഴിക്കുന്നു, 77% ആളുകൾ മാംസം കഴിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ മൊത്തം കണക്കെടുത്താൽ എന്നിട്ട് അതിന് സ്പ്ലിറ്റ് പറയുന്നുണ്ട്, അതിൽ പകുതി സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിയാൽ ആ പകുതി സംസ്ഥാനങ്ങളിൽ 90% പേരും മീറ്റ് മീനും കോഴിയിറച്ചിയും കഴിക്കുന്നവരാണ്. 25 സ്റ്റേറ്റിനെ മാത്രം എടുത്താൽ അതിൽ 50 above ആണ് കണക്ക്. മൊത്തമുള്ള 28-29 സ്റ്റേറ്റിനകത്ത് 25 എടുത്താൽ 25 50% അധികം ആളുകൾ മീറ്റ് കഴിക്കുന്നവരാണ്. പിന്നെ ഏത് ഭൂരിപക്ഷത്തിൻ്റെ ഭാവനയെ ഇവർ കടന്നാക്രമിച്ചു എന്നാണ് ഈ മോദി പറയുന്നത്? അപ്പോൾ മോദി റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനെയാണ് സൈഫ്? അതോടെ ഉണ്ട്, ഈ തുലോം തുച്ഛം വരുന്ന ഹിന്ദു സമുദായത്തിലെ ഒരു പ്രത്യേക കാസ്റ്റിന് ഇതിനോടൊക്കെ ചില അകൽച്ചയുണ്ട്, അവരെയാണ് ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് മോദി പറയുന്നത്. ഞങ്ങൾ ഈ പറയുന്ന, ഈ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവിടെ ഈ പറയുന്ന അപ്പർ ക്ലാസ് ഒഴികെ ബാക്കി മുഴുവൻ മനുഷ്യന്മാരും മീറ്റ് കഴിക്കുന്നവരാണ്. അവരെയല്ല ഞാനും എൻ്റെ പാർട്ടിയും റെപ്രസെൻ്റ് ചെയ്തത്. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഹൈ ക്ലാസ്സിനെയാണ്. ഈ മീറ്റ് കണ്ടാൽ ബുദ്ധിമുട്ടുള്ള ഹൈ ക്ലാസ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതല്ലേ മോദി ഈ പ്രസംഗിക്കുന്നത്. സോ അപ്പുറത്തുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്യാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുള്ള ഗോൾഡൻ ചാൻസ് ആണ്. പ്രയോജനപ്പെടുത്തുമോ അതോ ഈ പറയുന്ന അപ്പർ ലെയറിലുള്ള ആളുകളുടെ താല്പര്യത്തെ മാത്രം വെച്ചുകൊണ്ട് രാഷ്ട്രീയ നയം രൂപീകരിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. പിന്നെ ഈ പറഞ്ഞ മുകുളന്മാരിലേക്ക് കണക്ട് ചെയ്യുക, അത് RSS ബി ജെ പി സർക്കാരിൻ്റെയും ഒരു ലോങ് ടേം പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ശത്രുക്കൾ എന്ന് പറയുന്നവർ ബ്രിട്ടീഷുകാരായിരുന്നില്ല, മുകുളന്മാരായിരുന്നു. മുകുളന്മാർ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ, ഈ രാജ്യം ഭരിച്ച ആളുകൾ, ഇവിടെ തന്നെ മരിച്ച് മണ്ണടിഞ്ഞവർ, ഈ രാജ്യത്തിനെമ്പാടും സംഭാവന ചെയ്തവർ, ഇവിടെ നിന്നൊന്നും കൊള്ളയടിച്ച് എങ്ങോട്ടും കൊണ്ടുപോകാതിരുന്നവരാണ് മുകുളന്മാർ. ബ്രിട്ടീഷുകാർ അങ്ങനല്ല. പക്ഷേ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, ബ്രിട്ടീഷുകാരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് റിസ്ക് എലമെൻസ് ഉണ്ട്. ഒന്ന്, ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ അപ്പോൾ സംഘം എന്ത് ചെയ്യുകയായിരുന്നു എന്ന ആളുകൾ ചോദിക്കും. അപ്പോൾ അതിന് പറയാൻ ഉത്തരവില്ലാത്തതുകൊണ്ട് മുകുളന്മാരാണ് നമ്മുടെ നാട് തകർത്തത് എന്നൊരു വ്യാജന ഇരട്ടി ഉണ്ടാക്കുക. രണ്ടാമത്തത്, ബ്രിട്ടീഷുകാരെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് മതപരമായി തമ്മിലടിപ്പിക്കാനുള്ള സ്കോപ്പ് കുറവാണ്. കാരണം അവർ മുസ്ലിങ്ങളല്ലോ, മുഗളന്മാരെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളാണ് നാട് തകർത്തത്. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കീഴ്പ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ക്ഷേത്രങ്ങൾ കൂടി തകർക്കുമ്പോഴല്ലാതെ അവർക്ക് തൃപ്തി വരുമായിരുന്നില്ല എന്നൊക്കെ പ്രസംഗിക്കുകയാണ് ഇദ്ദേഹം. അപ്പോൾ ഇത് തീ എന്ന് വെച്ചാൽ തെളിഞ്ഞ വർഗീയത എന്ന് പറയുന്ന സംഗതി പ്രസംഗിക്കുകയാണ്. ഇപ്പോൾ മുഗളന്മാരെ രാജ്യത്തിൻ്റെ പ്രധാന ശത്രുക്കളാക്കാനുള്ള ഈ ചരിത്ര നിർമ്മിതികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പോസിറ്റീവായി ചെയ്തിട്ടുള്ള, നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ സംഗതികളെയും വെട്ടി വെട്ടി മാറ്റുകയും അവർ നമ്മുടെ ചരിത്രത്തിനും ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഏൽപ്പിച്ച മുറിവുകളെക്കുറിച്ചും ലേഖനം എഴുതാൻ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി. ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഇത്രം തുറന്ന വർഗീയത, തുറന്ന മതവിഭാഗീയത ഒരു ഭരണനായകൻ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സിസ്റ്റം, സൈഫ് നമ്മൾ ആദ്യം ഒരു CSDA സർവേയെക്കുറിച്ച് പറഞ്ഞില്ലേ, ആ സർവേയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷതയെ നിങ്ങൾ എത്ര ആളുകൾ വിലമതിക്കുന്നു എന്ന ചോദ്യത്തിന് 58% ആളുകളുടെ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ല, അത് മോഡി കോഡാണ് നടപ്പിലാക്കുന്നത് എന്ന അഭിപ്രായം പറയുന്നവരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാൽ പ്രാക്ടീസ് ഉണ്ടാവാൻ സാധ്യത 40% ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് എന്തുമാത്രം ഗുരുതരമായിട്ടുള്ളൊരു അവിശ്വാസമാണ് ഇന്ത്യയിലെ പോപ്പുലേഷനകത്തുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മോദി തമിഴ്നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്നത് എന്താണ്, ഡി എം കെയും കോൺഗ്രസും ഹിന്ദുക്കൾക്കും സനാതന ധർമ്മത്തിനും എതിരാണ് എന്ന് വെച്ചാൽ എന്താണ്, ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇവിടെ ഉദ്ധംപൂരി പ്രസംഗിക്കുന്നതാണ് ഹിന്ദു സമുദായത്തിന് വേണ്ടി, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി പ്രസംഗിക്കുകയാണ്. അങ്ങനെ അവസരം കിട്ടുന്നിടത്തെല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി സംസാരിക്കുകയും വേറെ ചില വിഭാഗങ്ങളെ അപരവൽക്കരിക്കുകയും ചെയ്യുന്ന സ്റ്റാൻഡ് എടുക്കുകയാണ്. എന്താണ് നമ്മുടെ കമ്മീഷൻ ചെയ്യുന്നത്? അപ്പോൾ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ നോക്കൂ, ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോയിരിക്കുന്നു, ഹിന്ദുക്കളെ പേടിച്ചെന്ന് പ്രസംഗിച്ചു. അങ്ങനെ 8-9 പ്രസംഗം 2019 നടത്തി, ഒരു നടപടി ഉണ്ടായില്ല. ഒരു നടപടി ഉണ്ടായിരുന്നു മാത്രമല്ല, അതിൻ്റെ പേരിൽ കമ്മീഷനകത്ത് വലിയ അടിയുണ്ടായി, അശോക് ലവാസ ഇറങ്ങിപ്പോയി, പിന്നെ സംഭവിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തിയ 3/4 എടുത്തിട്ടാണ് ഞങ്ങളിത് ധീരോദാത്തമായി നടപ്പിലാക്കും, ഒരു നിലയ്ക്കുള്ള മണി പവർ ഞങ്ങൾ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, മസിൽ പവർ ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, പെരുമാറ്റച്ചട്ടം കർശനമായി ഞങ്ങൾ നടപ്പിലാക്കും. ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അവർക്ക് പൈസ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, അവർക്ക് പ്രസംഗിക്കുന്ന കാര്യത്തിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയിട്ട് വരികയാണ്. നാട്ടിൽ ഞാൻ ഇത്രയും ഒരു 150 കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോഴേക്കും 5-6 തവണ എന്നെ വഴി തടഞ്ഞു, വണ്ടിയുടെ ഡിക്കി തുറന്നു നോക്കണം. എന്ന് വെച്ചാൽ മൊത്തം ഇലക്ഷൻ്റെ ഭാഗമായിട്ട് മൊത്തം ചെക്ക് ചെയ്യാണ്
പോലീസും
റവന്യൂ ഓഫീസേഴ്സും ഒക്കെ ഉണ്ട്. എല്ലാ പലതവണ തടഞ്ഞു, നമ്മുടെ എല്ലാ അഴിച്ചൊക്കെ നോക്കും. അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയ ഏറ്റവും സുതാര്യമായി നടപ്പിലാക്കുന്ന സിസ്റ്റത്തിൻ്റെ പ്രവർത്തനമല്ലേ, നമുക്കും അതിനോട് സഹകരിക്കാൻ മടിയൊന്നുമില്ല. പക്ഷേ ഇത് ചെക്കിംഗ് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇത് ഏത് രാജ്യത്തെ കാര്യമാണ്. നമ്മൾ എന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ നിയമപരമായ അഴിമതി 10,000 കോടി രൂപ ഒറ്റയടിക്ക് ബി ജെ പി ഊറ്റിയെടുത്ത് അവർക്ക് തോന്നുന്ന പടത്തിൽ പൈസ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പിടിക്കുന്നുണ്ടോ? അവരുടെ ഏതെങ്കിലും തരത്തിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനത്തെക്കുറിച്ചോ അവരുടെ പൈസ ഒഴുക്കിനെക്കുറിച്ചോ ഇവിടെ വല്ല സിസ്റ്റവും വല്ല ഏജൻസിയും വല്ല മെക്കാനിസവും ഉണ്ട് ഇതൊക്കെ ഇല്ല. അപ്പോൾ ഒരു പരിഹാസ്യമായ ഏർപ്പാടെന്ന് ഒരു പൗരനായി നമുക്ക് തോന്നും. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കാണുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാണോ നിഷ്പക്ഷമാണോ എന്നുള്ള ചോദ്യത്തിന് ബഹുഭൂരിപക്ഷം മനുഷ്യരും അത് പ്രയാസം, അത് ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഘടകമുണ്ട്. ഒന്ന്, മോദിയുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായി കുറഞ്ഞതുകൊണ്ട് വീണ്ടും തീവ്രമായ വർഗീയത പറയാൻ തുടങ്ങിയിരിക്കുന്നു. 2, മോദിക്ക് എത്ര വർഗീയത പറയുന്നതിനും ഇവിടെ ഒരു തടസ്സവുമില്ല എന്നുള്ള 2 പ്രശ്നങ്ങളെ നമ്മളിതിനകത്ത് കാണാം.
ആ നിലക്ക് വെറുപ്പും വിദ്വേഷവും വർഗീയതയും മാത്രം ആയുധമാക്കി നരേന്ദ്രമോദിയും ബി ജെ പിയും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുമ്പോൾ കേരളത്തിലേക്ക് വന്നാൽ ആ ബി ജെ പിയെ നേരിടുന്നതിൽ ഞങ്ങളാണ് ചാമ്പ്യന്മാർ എന്നുള്ള നിലക്ക് പരസ്പരം പോരടിക്കുന്ന LDFനെയും UDFനെയും നമുക്ക് കാണാം. പക്ഷേ മോദിയെ നേരിടുന്ന കാര്യത്തിൽ യാഥാർത്ഥ്യം തിരിച്ചാണ് എന്നുള്ളൊരു ചിത്രം കൂടി ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് അതായത് ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെടെ നരേന്ദ്രമോദിയെ വിമർശിച്ച് പോസ്റ്റിട്ടതിന് തിരുവനന്തപുരത്ത് സോൾഡാറ്റ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതാവിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. എന്നുവെച്ചാൽ സമാന സ്വഭാവത്തിലും രൂപത്തിലുമുള്ള എത്രയോ പോസ്റ്റുകൾ അന്ന് ഒരുപാട് ആളുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ മാത്രം ഒരു കേസ് വന്നതിൻ്റെ രീതി, അതായത് അതിൽ അത്രമേൽ ഈ അതായത് വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇങ്ങനെ ഒരു കേസെടുത്തിരിക്കുന്നത്. ആ നിലക്കുള്ള പോസ്റ്റ് അന്ന് ഒരുപാട് ആളുകൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ സമാന രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ഒരു കേസെടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതുകൂടി അവസാനമായി നമ്മൾ സംസാരിക്കേണ്ടത്. അവ സാഹിബ്, ഇതിലിപ്പോൾ മോദിയെ പേടിയാണോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു നേരത്തെ തന്നെ മോദിയെ വിമർശിക്കുമ്പോൾ ഒറ്റയും ഇരട്ടയുമായൊക്കെ കേസുകൾ എടുക്കാറുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മുഖത്ത് അങ്ങനെ ഒരു കേസെടുക്കുന്നതിന് എങ്ങനെ കാണണം?
അല്ല, ഇത് പിന്നെ നമ്മളൊരു പക്ഷേ ഓട്ടോ ഫോക്കസിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയങ്ങളൊന്നാണ് ഈ കേരള പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എന്താണ് സംഘപരിവാർ അനുകൂലമായിട്ടുള്ള നടപടികൾ. അപ്പോൾ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് മുതൽ ആ വിമർശനം ശക്തമായിട്ടുണ്ട്. ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെയും ആ വിമർശനം ഉന്നയിക്കുന്നു. ഇപ്പോൾ വയനാട്ടിലെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആനി രാജ, അവരും ആ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ സഹയാത്രികരായ ആളുകൾ ആ വിമർശനം ഉന്നയിക്കാറുണ്ട്. പക്ഷെ ആ വിമർശനത്തിനൊന്നും യാതൊരു വിലയും പിണറായി വിജയൻ അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടില്ല, കൊടുത്തിട്ടില്ല, കൊടുക്കുന്നില്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നിശ്ചിത ഇടവേളകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് പറയുമ്പോൾ അവർ സ്ഥിരം പാറ്റേൺ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൊക്കെ ഇതേക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഒറ്റപ്പെട്ട സംഭവം എന്നാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒറ്റപ്പെട്ട സംഭവം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റായിട്ട് ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സേഫ് സൂചിപ്പിച്ച ഈ തിരുവനന്തപുരത്തെ സംഭവം, സോളിഡാരിറ്റിയുടെ ജില്ലാ സെക്രട്ടറി മിസ്റ്റർ നബീൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലിടാണ് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള രാഷ്ട്രീയ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വരുന്നത്. അപ്പോൾ അതിനെതിരെ അദ്ദേഹത്തിന് കേസെടുത്തിരിക്കുകയാണ്. 153 വിദ്വേഷ പ്രചാരണം, കലാപശ്രമം, ഇതൊക്കെയാണ് സംഭവം. കുഴപ്പമുണ്ടാക്കുക, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക. 171G അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ബന്ധപ്പെട്ട വകുപ്പാണ്. ഇത് രണ്ടും ഇട്ടിട്ടാണ് പുള്ളിക്കെതിരെ കേസെടുത്തത്. ആ FIR പറയുന്ന കാര്യം അതൊന്ന് വായിക്കുക. എന്താണ് FIR പറയുന്ന അറിയോ? ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇത് ശ്രദ്ധിക്കണേ, ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലീസ് തയ്യാറാക്കിയ ഒരു FIR ആണ്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അന്തസ് ഹനിക്കണമെന്നും സൽപ്പേരിന് കളങ്കമുണ്ടാക്കണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ പ്രസ്താവന നടത്തി തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടുകൂടി പ്രതി തൻ്റെ നബീൽ നാസർ എന്ന ഫേസ്ബുക്ക് IDയിലൂടെ 20/3/2024 തീയതിയിലും തുടർന്നുള്ള പല ദിവസങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുകയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വിദ്വേഷങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചും പ്രതി മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. എന്താ ആലോചിച്ച് നോക്കിയാൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ കേസെടുത്തിരിക്കുന്നത്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സൽപ്പേര് കളങ്കമില്ലാതെ സംരക്ഷിക്കലാണോ പിണറായി വിജയൻ്റെ ആഭ്യന്തരവകുപ്പിൻ്റെ ജോലി?
എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഫലത്തെ
തോൽപ്പിക്കാനാണ് ഇത്. വെള്ളരിക്കപ്പെട്ടതാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് എത്ര തവണ എത്ര സന്ദർഭങ്ങളിലായിട്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ, മാധ്യമങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ ഉന്നയിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഇത് ഒരു തടസ്സവുമില്ലാതെ നിരന്തരം നിർഭയം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM ഭരിക്കുമ്പോൾ സാധാരണഗതിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഒരാളെ നിശ്ചയിക്കും CMൻ്റെ ഓഫീസിൽ. അങ്ങനെയാണ് അത് പാർട്ടിയുടെ പ്രതിനിധി, CPMൻ്റെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കും. ആ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ് ആഭ്യന്തരവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ PC ശശിയാണ് ഇരിക്കുന്നത്, നേരത്തെ KK രാകേഷാണ് ഇരുന്നത്, പ്രധാനപ്പെട്ട പാർട്ടിക്കാരാണ് ഇരിക്കുന്നത്. അവരിത് അറിയുന്നില്ലേ? അവരിത് അറിഞ്ഞിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇത് ഇവരുടെ പോളിസിയാണെന്നുള്ളതാണ്. ഇത് പോളിസിയാണ് എന്ന് സംശയിക്കാവുന്ന ധാരാളം ഘടകങ്ങളും അനുഭവങ്ങളും വേറെയുണ്ട്. ഈരാറ്റുപേട്ടയിലെ സംഭവം ഓർമ്മയില്ലേ? ഈരാറ്റുപേട്ടയിലെ സംഭവം എന്താണ്? കുട്ടികൾ ഈ റാഷ് ഡ്രൈവിംഗ് നടത്തുമ്പോൾ അവിടുത്തെ പള്ളിയിൽ അച്ഛൻ്റെ കയ്യിൽ കണ്ണാടി തട്ടിയ സംഭവമാണ്. ആ സംഭവത്തിൽ മൈനറായ കുട്ടികൾക്കെതിരെ വധശ്രമത്തിനാണ് പിണറായി വിജയൻ്റെ പോലീസ് കേസെടുത്തത്. തീർന്നില്ല. അതേക്കുറിച്ച് ഉത്തരവാദപ്പെട്ട ഒരു മുസ്ലിം നേതാവ് ഹുസൈൻ മടവൂർ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു എന്താണ് സ്വകാര്യ യോഗത്തിൽ, മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരടച്ചിട്ട യോഗത്തിൽ ഈ മനുഷ്യൻ ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇത് സൂചിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്തു ചെയ്യുന്നു? അദ്ദേഹത്തോട് ക്ഷോഭിച്ചുകൊണ്ട് അതിന് മറുപടി പറയുന്നു. തമ്മാടിത്തമാണ് അവർ ചെയ്തതെന്ന് പറയുന്നു. ഓക്കെ ചെയ്യും. എന്നിട്ട് അതും തീർന്നില്ല. അതിൻ്റെ മാത്രം വോയിസ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് വഴി മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. നിങ്ങൾ മോഡിയെ വിമർശിക്കരുത്, നിങ്ങൾ സംഘപരിവാറിനെ വിമർശിക്കരുത്, അല്ലെങ്കിൽ മുസ്ലിം യുവാക്കൾക്കെതിരെ കേസെടുക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നയമാണ് എന്ന് പറയുകയാണ്. ഇത് നോക്കൂ, എത്ര 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 ഉദാഹരണങ്ങളാണ് ഈ സംസ്ഥാനത്തുണ്ടായത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കുറ്റ്യാടിയിൽ ഈ BJP യുടെ CAA അനുകൂല പൊതുയോഗം നടക്കുന്ന ദിവസം വ്യാപാരികൾ കടയടച്ച് പോയപ്പോൾ ആ വ്യാപാരികൾക്കെതിരെ കേസെടുത്ത പോലീസാണിത്. നോക്കൂ, ഈ ഫലസ്തീൻ പ്രശ്നം കത്തി, ഗസ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ഫലസ്തീന് വേണ്ടി M സ്വരാജും പിണറായി വിജയനും പഞ്ച് ഡയലോഗുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് തിരുവനന്തപുരത്ത് സ്ഥിരമായ സമരം നടന്ന ഒരാളുടെ, ഒറ്റയാൾ സലീം എന്നാണ് അയാളുടെ പേര്. ഒറ്റക്ക് പുള്ളി ഇങ്ങനെ ഒരു പ്ലക്കാർഡും പിടിച്ചിങ്ങനെ നടക്കും. അപ്പോൾ ഗസക്ക് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞിട്ട് പ്ലക്കാർഡും പിടിച്ച് പുള്ളി നടന്നു. അദ്ദേഹത്തിന് 153 അടിച്ചു. കോഴിക്കോട് സ്റ്റാർബക്സ് എന്ന് പറഞ്ഞിട്ട് ഈ കോഫി ഷോപ്പ്, ഇൻ്റർനാഷണൽ മൾട്ടിനാഷണൽ നെറ്റ്വർക്കാണ് ഈ സ്റ്റാർബക്സ്, ഇസ്രായേലിന് പിന്തുണക്കുന്ന ഒരു MNC ആണ് എന്നുള്ളത് കൊണ്ട് ലോകവ്യാപകമായി അവരുടെ ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ സമരം നടക്കുന്നുണ്ട്. അത് അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ലോകത്തെല്ലായിടത്തുണ്ട്. അവിടെയൊക്കെ നടക്കുന്ന സമരങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ നടക്കുന്ന സമരത്തിൻ്റെ രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ള കഫൻ തുണിയിൽ പൊതിഞ്ഞ മൃതദേഹ രൂപങ്ങളുമായിട്ട് പ്രൊട്ടസ്റ്റേഴ്സ് വരും. എന്നിട്ട് അവർ ഈ കോഫി ഷോപ്പിൽ കയറിയിട്ട് തീൻമേശയിൽ ഈ മൃതദേഹങ്ങൾ വെച്ച് പോകുകയാണ്. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള സമര രീതിയിൽ എല്ലാ ലോകത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ആ സമരം നടന്നിട്ടുണ്ട്. കോഴിക്കോട്ട് ബീച്ചിലെ സ്റ്റാർബക്സിൻ്റെ മുമ്പിൽ ഫാറൂഖ് കോളേജിലെ കുട്ടികൾ പോയിട്ട് സ്റ്റാർബക്സ്, ഈ ഗസയിലെ കൂട്ടക്കോളയിൽ പങ്കാളിത്തമുള്ള സ്റ്റാർബക്സ് ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന പോസ്റ്റർ ഒട്ടിക്കുന്നു. ഇവിടുത്തെ പോലീസ് എന്താ ചെയ്യുന്നറിയോ, 153 അടിക്കുന്നു ഈ കുട്ടികൾക്കെതിരെ. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്തു, ഇത് ശരിയല്ല, 153 അടിച്ചത് ശരിയല്ല എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നു. അതിനെതിരെ വീണ്ടും എഗൻ പുതിയൊരു കേസെടുത്തിട്ട് അതിലും 153. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇതൊരു വശത്ത് ചെയ്യുമ്പോൾ മറുവശത്ത് കാണണം അതിമാരകമായ അഖിലയുടെ അഖിലഹാദിയ സംഭവം ഓർമ്മയുണ്ടല്ലോ. ആ സമയത്ത് അഖിലയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അവളുടെ തട്ടം വലിച്ചു കീറി ഉടലും തലയും ഛേദിച്ച് ഞാൻ ജയിലിൽ പോകുമായിരുന്നു എന്ന് പോസ്റ്റിട്ട് ഒരു മനുഷ്യനുണ്ട് ഇവിടെ. അയാൾക്കതിന് കേസെടുത്തിട്ടില്ല. പിണറായി വിജയൻ എന്താണ് ചെയ്തതെന്നറിയോ, നവോത്ഥാന സമിതി എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാക്കി മാറ്റിയാൽ തെരുവിൽ പരസ്യമായി ഭോഗിക്കണം അഖിലയെന്ന് പോസ്റ്റിട്ട ആളാണ്. ഇതുവരെ കേസെടുത്തിട്ടില്ല. കേസെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ അത്യുന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. ഇതുമാത്രമല്ല, ഇത് ഈ ജാതി വേല ചെയ്യുന്ന പോലീസുകാരുണ്ടല്ലോ, അവരെ ഈ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ സവിശേഷമായി നിയമിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. സുജിത് ദാസ് എന്ന് പറഞ്ഞിട്ടൊരു എസ് പി ഉണ്ടായിരുന്നു മലപ്പുറം പറഞ്ഞു. 4 വർഷം ഒരു എസ് പിയും ജില്ലാ പോലീസ് മേധാവിയും 3 വർഷത്തിൽ കൂടുതൽ എവിടെ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ 4 വർഷത്തോളം അവിടെ എല്ലാ ദിവസവും ആരോപണങ്ങളും പരാതി. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ +2 വേണ്ടത്ര സീറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മുസ്ലിം വിദ്യാർത്ഥി സംഘടന ഒരു പ്രതിഷേധ പരിപാടി നടത്തിയാൽ അവിടെയും പോയിട്ട് 153 അടിക്കും. എന്ത് വിഷയത്തിലാകട്ടെ മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിയാൽ അതിനെ ആക്രമിച്ചൊതുക്കുക, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസുകൾ എടുക്കുക, അങ്ങനെ വർഗീയ ജ്വരം ബാധിച്ചൊരു പോലീസ് ഓഫീസർ അദ്ദേഹത്തെ ഏറ്റവും പ്രിയപ്പെട്ടവനാക്കി നിലനിർത്തുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അവസാനം അങ്ങനെ അവിടുന്ന് പോകുന്ന സാഹചര്യം എന്താണ്, ഈ താമർ ജിഫ്രി കൊലപാതകം, പോലീസ് കസ്റ്റഡിയിൽ താമർ ജിഫ്രി കൊല്ലപ്പെടുന്നു. എസ് പിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ഡാൻസ് ഓഫ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഫോഴ്സ് അവരാണ്, അതിലെ അംഗങ്ങളാണ് ഇതിലെ പ്രതികൾ എന്നാണ്. ഒരു പൊടിക്കാണ് ഈ സുജിത് ദാസ് കേസിൽ പ്രതിയാകാതെ രക്ഷപ്പെടുന്നത്. ആ സമയത്ത് വലിയ പ്രതിഷേധവും ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആളെ അവിടുന്ന് സ്ഥലം മാറ്റുന്നത്. ഇപ്പോൾ ATSലോ എന്തോ ആണ്. കോഴിക്കോട് ഒരു ACP വന്നിട്ടുണ്ട്. അങ്ങേരാണ് ഈ പറയുന്ന സ്റ്റാർബക്സിലും മറ്റേതിലൊക്കെ ഈ CAA നോട്ടിഫിക്കേഷൻ വന്ന ദിവസം ഇവിടെ കുട്ടികൾ മാർച്ച് നടത്തി ആകാശവാണിയിലേക്ക്. എന്തും മാരകമായിട്ടാണ് ആ കുട്ടികളെ ആക്രമിച്ചത്. അപ്പോൾ ഇത്തരം പോലീസ് ഓഫീസർ, നേരത്തെ AV ജോർജ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു നൊട്ടോറിയസ് ഓഫീസർ ഉണ്ടായിരുന്നു ആലുവയിലും കോഴിക്കോട്ടും, അങ്ങേരെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് നമ്മൾ കാണണം. അപ്പോൾ ആ തുടർച്ച നിലനിർത്താൻ വേണ്ടിയാണ് പുതിയ ACPയെ കോഴിക്കോട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിലക്ക് പ്രത്യേകിച്ച് പൊളിറ്റിക്സ് സംസാരിക്കുന്ന, രാഷ്ട്രീയം സംസാരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ പിന്നാലെ കൂടി വേട്ടയാടുക എന്ന് പറയുന്ന ഒരു നയം ഇത് നോക്കണം. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇയാൾ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ മോഡിയെ വിമർശിക്കുകയാണ്. അപ്പോൾ ഈ FIRൽ പറയുന്നത് മോഡിയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കി. ഓക്കെ, മോഡിയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പോലീസിന് കേസെടുക്കാൻ എന്താ വകുപ്പുള്ളത്? ഒറ്റക്കാരും മോഡിയുടെ അന്തസ്സിനും സൽപ്പേരിനും കളങ്കം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കി അല്ല അവമതിപ്പുണ്ടാക്കി എന്നുള്ളതിന് കേസെടുക്കാൻ പോലീസിന് വകുപ്പുണ്ടോ? സി, അപകീർത്തി കേസ് പോലീസിന് എടുക്കാൻ പറ്റില്ലെന്നേ, അത് കോടതിയിൽ പോയിട്ട് കോടതി മുഖാന്തരം എടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെ വെച്ചതെന്നറിയോ, ഈ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, അപകീർത്തി കേസ്, ഇത് രണ്ടിൻ്റെയും അതിൻ്റെ ഒരു ഡിമാർക്കേഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ മങ്ങിയ, വളരെ ഹേസി ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ അത് ലംഘിക്കപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ അപകീർത്തി കേസിൽ കേസെടുക്കുന്ന പോലീസ് അല്ല കേസെടുക്കുന്നത്, ആരാണ്? കോടതി മുഖാന്തരമാണ് കേസെടുക്കാൻ പറ്റുള്ളൂ. ഇനി പ്രധാനമന്ത്രിയുടെ സൽപ്പേരിന് കളങ്കപ്പെട്ടുണ്ടാക്കുക എന്ന് പറയുന്ന അങ്ങനെ ഒരു ഒഫൻസ് ഇന്ത്യൻ പീനൽ കോഡിലില്ല. ഇന്ത്യൻ പീനൽ കോഡിലും ഇല്ല, ഇനി വരാൻ പോകുന്ന ന്യായസംഹിതയിലും ഇല്ല. അതിലെ തമാശ, ന്യായസംഹിതയിൽ ഈ അപകീർത്തി ഉണ്ടാക്കിയാൽ അതിൻ്റെ ശിക്ഷ ഭയങ്കര ഇത്രയും 3 മാസത്തെ കമ്മ്യൂണിറ്റി സർവീസാണ്. ഈ ഇതിലുള്ള ഒരു തടവ് ശിക്ഷയൊന്നുമില്ല. ഇത് എന്ത് വങ്കത്തരമാണ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്തസ്സിനും സൽപ്പേരിനും കളങ്കമുണ്ടാക്കി അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ അത് പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ പോലീസ് ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെതിരെ 153(171G) ഇട്ട് കേസെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇത് സംഘപരിവാറിൻ്റെ പോലീസാണ് എന്നുള്ളതാണ്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല, നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നിലനിൽക്കെ സി എ എക്കെതിരെ പഞ്ച് ഡയലോഗ് അടിച്ച്, അല്ലെങ്കിൽ പിന്നെ ഫലസ്തീന് വേണ്ടി പഞ്ച് ഡയലോഗ് അടിച്ച് മുന്നോട്ട് പോകുന്നത് കാപട്യമായിട്ട് മാത്രമേ ജനം മനസ്സിലാക്കുകയുള്ളൂ.
നിഷാദ്, അങ്ങനെ മോദിയെ വിമർശിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളിതാ നിരന്തരമായി നടപടിയും സ്വീകരിക്കുന്നുണ്ട് എന്ന് ആരെയോ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം പോലീസിൽ ചേർക്കുണ്ടെന്ന് തോന്നുന്നു.
ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി വാരിക്കൂട്ടിയ ശതകോടികൾ ഇത്രയാണ്, മോദി കള്ളനാണ് എന്ന് പോസ്റ്റിട്ടതിനാണ് ഈ ഗുരുതര സ്വഭാവമുള്ള കേസെടുക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു കഥ ആലോചിച്ചു നോക്കുക. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് കള്ളത്തരമാണ് എന്നും കോടതി വിധിക്കാൻ ആധാരമായ കേസ് കൊടുത്ത പാർട്ടികളിലൊന്നാണ് സി പി എം, അല്ലെങ്കിൽ പാർട്ടി സി പി എം ആണ്, പിന്നെയുള്ളത് ഒരു ചില ഓർഗനൈസേഷൻസാണ്. അപ്പോൾ മോദി കള്ളനാണെന്ന് സ്ഥാപിക്കാൻ നിയമപരമായി പണിയെടുത്ത് അത് കോടതിയിൽ പോയി ആ നിയമയുദ്ധം ജയിച്ച് മോദി തട്ടിപ്പ് നടത്തുകയാണെന്ന് ലോകത്തെ അറിയിച്ച ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് അതേ കാര്യം റിപ്പീറ്റ് ചെയ്ത ഒരാൾക്കെതിരെ ഈ പറയുന്ന കലാബാഹുവിനെ കേസെടുക്കുകയാണ്. എന്തുവലിയ വൈരുദ്ധ്യമാണ് നോക്ക് സൈഫു. അതായത് മോദി ഈ അഴിമതി പണം എന്താ പറയുന്നത് കയ്യിൽ വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സോളിഡാരിറ്റിയുടെ നേതാവ് മാത്രമാണോ? പിണറായി വിജയൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള നേതാക്കൾ മുഴുവൻ പറയുകയാണ് മൊത്തം അഴിമതിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ബിനോയ് വിശ്വ അടക്കമുള്ള ബി ജെ സി പി എമ്മിൻ്റെ എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയൊക്കെ കേസെടുക്കേണ്ടത്, അവരൊക്കെ മോദിയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കുന്ന പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ? അവരൊക്കെ ബി ജെ പിയെ തോൽപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്? എന്ന് വെച്ചാൽ നരേന്ദ്രമോദി കള്ളത്തരം കാണിക്കുകയാണ് എന്ന പ്രയോഗം നരേന്ദ്രമോദിയുടെ പാർട്ടിയെ തോൽപ്പിക്കാനുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ്, അത് കേസാക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സി പി എം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ അവരെ തോൽപ്പിക്കാനാണ് എന്നാണല്ലോ അവർ പറയുന്നത്. അങ്ങനെ ഗുരുതര സ്വഭാവമുള്ള കേസിന് ആധാരമാകുന്ന സംഗതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വൈരുദ്ധ്യം വിശദീകരിക്കപ്പെടണം. ഇതിലേറ്റവും പ്രധാന കാര്യം നേരത്തെ ദാവൂദ് സാഹിബ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഈ പോലീസ് കഴിഞ്ഞ 7 വർഷക്കാലമായി സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമല്ല നടപ്പിലാക്കുന്നത്, ഇത് സംഘപരിവാരത്തിൻ്റെ നയം നടപ്പിലാക്കുകയാണ് എന്നത് പിണറായി വിജയൻ്റെ ചെവിയിൽ ഒരു തവണയെങ്കിലും എത്തിയിട്ടുണ്ടാവുമല്ലോ. ആരെല്ലാം പ്രശ്നം ഇത് പ്രശ്നമാക്കുന്നു? സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഒന്നോ രണ്ടോ ജില്ലാ സമ്മേളനങ്ങളിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഉയർന്നു വന്നു. നമ്മുടെ നയം നടപ്പിലാക്കാൻ കഴിയുന്നില്ല, പോലീസ് പാർട്ടിയുടെ പോലീസ് ഇടതുമുന്നണിയുടെ കൺട്രോളിലല്ല ഉള്ളത് എന്ന പ്രശ്നം ഉയർന്നു വന്നു. അപ്പോഴെങ്കിലും പ്രതാപ് വിജയൻ്റെ ശ്രദ്ധയിൽ വന്ന് കാണുമല്ലോ, അദ്ദേഹം അത് പരിഗണിക്കുന്നില്ല. ഏതെല്ലാം പ്രധാനപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ പ്രസ് മീറ്റുകളിൽ ഈ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ പോലീസ് അത് ലെഫ്റ്റിൻ്റെ കയ്യിലല്ല എന്നത് പിണറായി വിജയൻ്റെ മുന്നിൽ വന്നിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് വിജയൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പോലീസ് സംഘം ഭരിക്കട്ടെ, അല്ലെങ്കിൽ സംഘിൻ്റെ താല്പര്യം പോലീസ് നടപ്പിലാക്കട്ടെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം തെളിച്ചപ്പെടുത്തുന്നു. ഇനി അതിനകത്ത് വേറെ തരത്തിലുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത് അബദ്ധമായിരിക്കാം, പോലീസ് ഡീപ് സ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പോലീസ് എന്നെ കൺട്രോളിലെടുക്കാൻ പിണറായി വിജയൻ്റെ ഈ പറയുന്ന ധീരരൂപത്തിന് കഴിയില്ലായിരിക്കും. ആ തരത്തിലുള്ള ഒരു തിയറി ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നടക്കട്ടെ എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുകയാണ്. സി പി ഐ എം ആകെ തന്നെ നടപ്പിലാക്കുകയാണെന്ന് വെച്ചാൽ എനിക്കതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല, കാരണം സി പി എം എന്ന് പറഞ്ഞാൽ അതിന് മേലെയാണ് പിണറായി വിജയൻ. സി പി എമ്മിന് പിണറായി വിജയൻ്റെ തീരുമാനത്തിനപ്പുറം പോയൊരു തീരുമാനം പറയാനോ പിണറായി വിജയനെ തിരുത്താനോ പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാനുള്ള മെക്കാനിസം ഒന്നും ഇല്ലാത്ത തരത്തിൽ ദുർബലപ്പെട്ട് കഴിഞ്ഞു ആ പാർട്ടി. ഈ പോലീസ് നമ്മുടെ കയ്യിലല്ല, വിജയൻ അത് മര്യാദയ്ക്ക് തിരുത്തണമെന്ന് പറയാനുള്ള ശേഷിയൊന്നും സി പി എമ്മിന് ഇപ്പോൾ കേരളത്തിലില്ല. കാരണം പിണറായി വിജയനാണ് അതിന് റൺ ചെയ്യുന്ന അതിൻ്റെ മുതലാളി. അതുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ ഈ പോലീസിനെ മുഴുവൻ സംഘിന് എഴുതി കൊടുത്താലും അത് തടയാൻ നിർഭാഗ്യവശാലും സി പി എമ്മിന് കഴിയില്ല. അപ്പോൾ അത് പിണറായി വിജയൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യം നേരത്തെ ദൗസായി പറഞ്ഞതിനോട് റിപ്പീറ്റ് ചെയ്യുന്നു. ലോകത്താകമാനമുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയുക, വർഗീയതയ്ക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുക, ഉത്തരേന്ത്യൻ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളെ ഇവിടെ വലിച്ചു കീറുക, എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? അതായത് ഭരണം കയ്യിലുള്ള ഒരേ ഒരു സ്ഥലത്ത് വർഗീയതയോട് സമ്പൂർണ്ണമായും സമരസപ്പെടുക, സംഘിന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് സി പി എമ്മിൻ്റെ പോലീസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ ഒരേ ഒരു കാര്യം, ഇപ്പം ഈ പിണറായി വിജയന് ഉത്തരേന്ത്യയിൽ എവിടെ നിന്നും 4 സീറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല, അവിടെയും പല വിഷയങ്ങളിലും സമാനമായ കോംപ്രമൈസ് നടത്തിയാൽ എന്തുകൊണ്ടാണ് ഈ പിള്ളേർ തെമ്മാടികളാണ് എന്ന് പറയുന്നത്? അവിടുന്ന് വോട്ട് കിട്ടാനുണ്ട്. അവിടെ വർഗീയതയോട് കർശനമായ നിലപാട് സ്വീകരിക്കുന്നില്ല, നിങ്ങൾ ഈ ചെയ്തത് വർഗീയതയാണ് കേട്ടോ, നിങ്ങൾ ഈ ചെയ്യുന്നത് വർഗീയതയാണ്, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങനെ കാണണം, അതിനകത്ത് വർഗീയത കൊണ്ടുവന്ന് ചാരരുത് എന്ന് പറഞ്ഞില്ലല്ലോ, കാരണം അവിടെ വോട്ട് കിട്ടാനുണ്ട്. ഇതേ ഞാൻ പറഞ്ഞ വാരണാസിയിൽ സി പി എം ജയിക്കുന്നുള്ള സാഹചര്യമുണ്ട്. ചിലപ്പോൾ പിണറായി വിജയൻ രാമക്ഷേത്രത്തെക്കുറിച്ച് എന്ത് പറയുമെന്ന് കാത്തിരുന്നാണ്, ഞാൻ കുറച്ച് കടത്തി പറയാണ്. അപ്പോൾ ഈ ഇത് അപകടകരമായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്നു, അത് വളരെ ഡെലിബറേറ്റ് ആണ്, മനഃപൂർവ്വമാണ്. അതിനെ തിരുത്താൻ അവരുടെ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഗതികേട്. അതിലവർ നിശ്ചയമായും പേ ചെയ്യേണ്ടി വരും.
റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പോലീസിൻ്റെ സംഘി ചായ്വിൽ നിന്ന് പോലീസിനെ മുക്തമാക്കാനോ നിയന്ത്രിക്കാനോ സി പി എമ്മിനോ മുഖ്യമന്ത്രിക്കോ സാധിക്കാത്തത് അങ്ങേയറ്റം നിരാശാജനകമാണോ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.